لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون مؤمنين الله بن തക്കുവ ഉള്ളവരായിരിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിക കാലഗണനയനുസരിച്ച് ഒരു വയസ്സ് നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അറബി മാസം അല്ലെങ്കിൽ ഹിജ്റ വർഷാരംഭം ആരംഭിക്കുന്നത് മുഹറം മുതലാണ്. ദുൽഹജ്ജ് പൂർത്തിയാകുന്നതോടെ അറബി കാലഗണനയിൽ ഒരു വർഷം പൂർത്തിയാവും. അതിൻ്റെ അർത്ഥം നമുക്ക് ഒരു വയസ്സ് പൂർത്തിയായി കഴിഞ്ഞു എന്നാണ്. മുഹറം ഒരു ആദരണീയ മാസങ്ങൾ എന്ന് നിയമപരമായി അല്ലാഹു പ്രഖ്യാപിച്ച മൂന്ന് തുടർച്ചയായ മാസങ്ങളിലൊന്നാണത്. ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറം ഇങ്ങനെ മൂന്ന് മാസങ്ങൾ ഒരുമിച്ചാണ് ആദരിക്കപ്പെടുന്ന മാസം എന്ന നിലയിൽ അല്ലാഹു ലോകത്തെ അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം അഥവാ ദഅവത്ത് നടക്കുന്ന കാലങ്ങളിൽ ബഹ്റൈനിയിൽ നിന്ന് നബിയെ സന്ദർശിക്കാൻ വരുന്ന ആളുകൾക്ക് ഭീഷണിയായും തടസ്സമായും നിലകൊണ്ടിരുന്നത് മുലർ അഥവാ ഖുറൈഷി ഗോത്രമായിരുന്നു. ഹദീസുകളിലൊക്കെ മുലർ ഗോത്രം ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിലുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുമ്പോഴൊന്നും അങ്ങയുടെ സാന്നിധ്യത്തിലെത്താനോ കേൾക്കാനോ പഠിക്കാനോ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് അവർ പറയുന്നത് ഹദീസുകളിലുണ്ട്. അപ്പം നബിയെ സന്ദർശിക്കാനോ അല്ലാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കുന്നതിനോ പഠിക്കുന്നതിനോ ഒക്കെ അക്കാലഘട്ടത്തിലെ സാമൂഹിക നിയമമനുസരിച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അല്ലാഹു നാല് മാസങ്ങൾ സവിശേഷമുള്ള മാസങ്ങളായി പ്രഖ്യാപിച്ചു. അതിൻ്റെ ഒരു പ്രത്യേകത, അന്ന് മുഴുവൻ ഭൂപ്രദേശങ്ങളും നിർഭയമായിരിക്കണം. ഒരാളും കൊള്ളയടിക്കുകയോ ആക്രമിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ബന്ധനസ്ഥരാക്കുകയോ യുദ്ധം നടത്തുകയോ കൊലപാതകം നടത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, പൂർണ്ണമായി ഒരു മനുഷ്യന് മാനുഷികമായ പരിരക്ഷ ഉറപ്പുവരുത്തണം എന്നാണ് ആ ഉദ്ദേശം. അങ്ങനെ യുദ്ധം നിരോധിക്കപ്പെട്ട സർവാദരണീയം ബഹുമാനിക്കപ്പെടുന്ന മാസം എന്ന നിലയിൽ അള്ളാഹു അറിയിച്ചതാണ് മുഹറം. പിന്നെ ഹിജറ വർഷം ആരംഭിക്കുന്നതും കാലഗണനയിലും ഒന്നാമത്തെ മാസമായി എണ്ണുന്നതും ഈ മുഹറമിനെയാണ്. ഹിജറ എന്നതിന് നമുക്കൊക്കെ അറിയാവുന്ന ഒരാശയവും അർത്ഥവും ഇസ്ലാമിക ലോകത്ത് ഏകാഭിപ്രായമായിട്ടുള്ളത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അഥവാ വിശ്വാസത്തിനു വേണ്ടി ഈമാനിനു വേണ്ടി ഓരോരുത്തരും അവരവരുടെ ഭൗതികമായ ജീവിത സൗകര്യങ്ങൾ ഒഴിവാക്കുക, എന്നിട്ട് കലിമത്തുൽ ഹഖിന് വേണ്ടി നാട് വിട്ട് മറ്റൊരു നാട്ടിലെ അഭയാർത്ഥിയായി പോവുക, അങ്ങനെ പോകാനുള്ള ഒരു സന്നദ്ധത മനുഷ്യർക്ക് എളുപ്പം പ്രാപിക്കാൻ കഴിയില്ല. ജനിച്ചു വളർന്ന വീടും ആളുകളും ചുറ്റുപാടുകളും സൗഹൃദങ്ങളും നമ്മുടെ സ്വാധീനങ്ങളും നമുക്കുണ്ടാകുന്ന ഗുണങ്ങളും ഇതൊക്കെ വളരെ വലുതാണ്. ഒരു ജന്മനാട്ടിൽ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരഭയാർത്ഥിയായി പോവുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ല. മറ്റൊരു നാട്ടിലേക്ക് അഭയം തേടിയാണ് പോകുന്നത്. അപ്പൊ ജന്മനാട്ടിൽ ഭയം നിലനിൽക്കുന്നതുകൊണ്ടും എപ്പോഴും അക്രമങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടുമാണ് ഹിജറ വേണ്ടി വന്നത്. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടാനുള്ള ഒരു സന്നദ്ധതയെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മറ്റെല്ലാ സംരംഭങ്ങളെക്കാളും ഒന്നാം സ്ഥാനമായി പഠിപ്പിച്ചു. ഇപ്പൊ നമുക്ക് അസ്ഹാബുൽ ബദരിയീൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യപൂർവം മനസ്സിൽ ആനന്ദമുണ്ടാകുന്നൊരു പേരാണ്. അവരുടെ ഇറങ്ങിപ്പുറപ്പെടലും അവരുടെ രക്തസാക്ഷിത്വവുമാണ് ഈ ദീനിന് വളർച്ചയുടെ നിദാനമായത്. പക്ഷേ അവരെക്കാളും ഇസ്ലാമിൽ സ്ഥാനം ഈ ഹിജ്റ പോയവർക്കാണ്. മുഹാജിറുകൾക്കാണ് ഇസ്ലാമിൽ ഒന്നാമത്തെ ആദരണീയമായ സ്ഥാനം. എല്ലാവിധ കാര്യങ്ങൾ വീതിക്കപ്പെടുമ്പോഴും അവരാണ് പ്രഥമമായി പരിഗണിക്കപ്പെടുക. മുഹാജിറുകളെ കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ സ്ഥാനമെണ്ണിയത് അൻസാറുകളെയാണ്, ദീനിന്റെ സഹായികൾ. അപ്പൊ നമ്മുടെ വിഷയം അതല്ല. അപ്പൊ ഹിജ്റ വർഷമായി നിർണയിച്ചതും എണ്ണപ്പെട്ടു വരുന്നതും മുഹറം മുതലാണ്. അപ്പൊ ഈ മുഹറം മാസത്തിൽ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അതിലൊന്ന്, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹഷറിൽ, ആ സൂറത്തും നമുക്ക് പരിചയമുണ്ട്, നമുക്കെല്ലാം മനപ്പാടുമുണ്ട്. കാരണം ലൗ അൻസൽന എന്ന ആയത്ത് ആ സൂറത്തിലുള്ളതാണ്. നമ്മളെ പഠിക്കുന്ന കാലഘട്ടം മുതൽ ലൗ അൻസൽന കാണാതെ പഠിക്കുന്നവരാണ്. മദ്രസകളിലൊക്കെ കാണാതെ പഠിപ്പിക്കുന്ന ആയത്തുകളിൽ ഒന്ന് ലൗ അൻസൽനയാണ്, പിന്നെ ഒരെണ്ണം ആയത്തിൽ കുറിച്ചിയാണ്, ഓരോന്ന് ആമനർ റസൂലുമാണ്, മറ്റൊന്ന് താഴെയുള്ള അലംതറ കൈഫ് മുതൽ താഴോട്ടുള്ള സൂറത്തു. അപ്പൊ അത്രയുമാണ് ശരാശരി ഒരു മുസ്ലിം മനപ്പാടമാക്കുന്നത് എന്നർത്ഥം. അത് വലിയ പ്രാധാന്യപൂർവമാണ് ലൗ അൻസൽന പഠിക്കുന്നത് തന്നെ. മദ്രസയിലൊക്കെ ആ ഭാഗം എന്നാണോ ഒരു കുട്ടിക്ക് എടുക്കുന്നത്, അന്ന് വലിയൊരു ആഘോഷം പോലെയാണ് ആ മദ്രസ വിദ്യാർത്ഥികളുടെ ഇടയിൽ. എന്തെങ്കിലും മധുരം കൊടുക്കുകയും ഉസ്താദിനെ പ്രീതിപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചടങ്ങൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമുക്ക് പഴഞ്ചരായി പോയതുകൊണ്ടും ആധുനികവൽക്കരണം ഇത് പോരാന്ന് ചിന്തിച്ചപ്പോൾ ഇപ്പൊ ലൗ അൻസൽനെയും കാണാതെ പഠിക്കലില്ല ഈ പറഞ്ഞ ഒന്നുമില്ലാണ്ടായി. അതാണ് അതിന്റെ ഒരു തകരാറ്. അതിനുവേണ്ടി പറഞ്ഞതല്ല ഞാൻ. അപ്പൊ സൂറത്തുൽ ഹഷറിൽ ലൗ അൻസൽനെ ആരംഭിക്കുന്നുണ്ട്. പക്ഷേ ലൗ അൻസൽനെ ആരംഭിക്കുന്നത് ഒരു ഖണ്ണിക മുതലാണ് യഥാർത്ഥത്തിൽ. അത് തൊട്ടു മുൻപിൽ അള്ളാഹു ആ കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ല വൽ തൻലുറു നഫ്സും മാ ഖദ്ദമത്തു ലിഗദിൻ വത്തഖുല്ല ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة അസുഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ ലൗ അൻസൽന ഹാദൽ ഖുർആൻ. ഇതാണ് ആയത്തിന്റെ ഘടന. അപ്പൊ അതിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ഖുർആനും നമ്മളും തമ്മിലുള്ള ഒരു ചെറിയ ബന്ധം ഈ ആയത്ത് പരാമർശിക്കുന്നത്. അപ്പൊ ഒരു വർഷാരംഭം, ഒരു പുതുവർഷമാണ് മുസ്ലിം ലോകത്തിന് മുഹറം. അവിടെ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് അവരവർ സ്വയം അള്ളാഹുവിനോട് തക്വയുള്ളവരായി ജീവിക്കണം, അതിൽ ഏറെ ശ്രദ്ധയും അവർക്കുണ്ടാകണം. ഓരോരുത്തരും അവരവരുടെ ഭാവിക്ക് വേണ്ടി എന്താണ് കരുതിയിട്ടുള്ളത് എന്ന് സ്വയം ബോധ്യം വരണം. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് ഒരവലോകനം നടത്തണമെന്നാണല്ലോ. സഹാബികളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത് പ്രത്യക്ഷമായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഓരോ വർഷവും അള്ളാഹുവിന്റെ കൽപ്പനകൾ നബിക്ക് ലഭിച്ചത് എത്ര ആയത്താണോ ആ ആയത്ത് നബിയെ വീണ്ടും വിചാരപ്പെടുത്തുമായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ ഒന്നാമത്തെ വർഷം ഒരു 60 ആയത്ത് ഇറങ്ങി എന്ന് സങ്കല്പിച്ചോ. ആ 60 ആയത്തിൽ നബി ചെയ്യേണ്ടതും ഉൾക്കൊള്ളേണ്ടതും പറയേണ്ടതും ഉമ്മത്തിന് പഠിപ്പിക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണല്ലോ ഉള്ളത്. അത് നബി നിർവഹിക്കണം. അപ്പൊ ആ 60 ആയത്ത് ആ ഒരു വർഷം അവസാനിക്കുമ്പോൾ, ഖുർആനിന്റെ വർഷം ആരംഭിക്കുന്നത് റമദാനിലാണ്, ആ റമദാൻ മാസമാകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അത്രയും ആയത്ത് നബിയെ വീണ്ടും ഓർമ്മപ്പെടുത്തുമായിരുന്നു. അപ്പൊ അത് വീണ്ടും മനസ്സിൽ ദൃഢമാവും. പിന്നെ അടുത്ത കൊല്ലം വരുമ്പോൾ അതിനിടയിലിറങ്ങിയ ആയത്ത് സഹിതം ആദ്യം മുതൽ അവസാനം വരെയുള്ള ആയത്താവും. റസൂലുള്ള വഫാത്താവുന്നതിനടുത്ത ആ സമയം ഹജ്ജത്തുൽ വിദായിന്റെ വർഷം, രണ്ട് പ്രാവശ്യം ആദ്യാവസാനം ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ വീണ്ടും വിചാരപ്പെടുത്തിയിരുന്നു ഈ ആയത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ. അപ്പൊ അതെല്ലാം നബിക്ക് ബോധ്യം വന്നതുകൊണ്ടാണല്ലോ റസൂലുള്ള സഹാബികളോട് പറഞ്ഞത്, അല്ലാഹുവേ നീ എന്നെ ഏൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ സമൂഹത്തിന് കൈമാറി. ഹിറാ ഗുഹയിൽ നിന്നാണ് ആരംഭിച്ചത്. അപ്പൊ ഈ ദിവസം വരെയും അൽ യൗമാ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്താണ് അവിടെ പരാമർശിക്കുന്നത്. ഈ ദീൻ പൂർത്തിയാകുന്നത് അവിടെ വച്ചാണ്. നീ എന്നെ ചുമതലപ്പെടുത്തിയതെല്ലാം ഞാൻ എന്റെ കഴിവിൽ ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. അപ്പൊ ചെറിയ ഒരു കാര്യത്തിന് നന്മയുണ്ടെങ്കിൽ, പുണ്യം കിട്ടും, പ്രതിഫലം കിട്ടുമെങ്കിൽ എന്റെ ഉമ്മത്തുകളെ ഞാനത് അറിയിച്ചിട്ടുണ്ട്. ഒരു വാക്കായാലും പ്രവൃത്തിയായാലും സ്വഭാവമായാലും പെരുമാറ്റമായാലും പടച്ചവന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന എന്ത് കാര്യമുണ്ടോ റസൂലുള്ള സഹാബികളെ പഠിപ്പിച്ചിരുന്നു, ഏത് കാര്യമാണോ ചെറുതാണ് എന്ന് വിചാരിച്ച് അവഗണിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ശിക്ഷയ്ക്കും അവന്റെ കോപത്തിനും കാരണമാകുന്ന ഏത് ചെറിയ കാര്യവും ദോഷമാണെങ്കിൽ സഹാബികളെ നബി അത് ബോധ്യപ്പെടുത്തി. എന്നിട്ട് അള്ളാഹുവിന്റെ സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞത്, ഈ സമൂഹം നിന്റെ മുൻപിൽ സാക്ഷിയാണ്, കാരണം എനിക്ക് സാക്ഷിയായി മഹ്ശറയിൽ കൊണ്ടുവരുന്നത് എന്റെ ഉമ്മത്തുകളെയാണ്. ആദം അലൈഹിസ്സലാം തുടങ്ങി വന്ന എല്ലാ നബിമാരുടെയും മുർസലുകളുടെയും വിചാരണയിൽ അവർക്ക് സാക്ഷിയായി അള്ളാഹു കൊണ്ടുവരുന്നത് നബിയെയാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ഞാൻ ഈ സമൂഹത്തെ സാക്ഷി നിർത്തുന്നു, ഇവരാണതിന് തെളിവ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഓരോ മനുഷ്യനും ഇപ്പൊ ഈ ഒരു വർഷം നമുക്ക് ജീവിതത്തിൽ ലഭിച്ചു. നമ്മൾ ഉണ്ടാക്കിയ ഒരു വയസ്സല്ലാതെ, നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ആയുസ് നിർണയിക്കപ്പെടുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ അറിവിൽ മാത്രം ഭദ്രമാണ്. ലോകത്താർക്കും ആരുടെയും ആയുസ് അറിയിച്ചിട്ടില്ല, അവരുടെ ഭാവി അറിയിച്ചിട്ടില്ല. അപ്പൊ എല്ലാ മനുഷ്യരും യഥാർത്ഥത്തിലൊരു ആശങ്കയിലാണ് ഓരോ ദിനരാത്രങ്ങളും തള്ളി നീക്കുക. ഓരോ മാസം കഴിയുമ്പോഴും വർഷം കഴിയുമ്പോഴും അങ്ങനെയാണുള്ളത്. ഒരു വർഷം കഴിഞ്ഞു എന്നതിൽ അത്യാഹ്ലാദമൊന്നും ഒരു മുസ്ലിമിനുമില്ല. ഇനി വരാനിരിക്കുന്ന വർഷത്തെ സംബന്ധിച്ച് വലിയ ഭീതിയും അവനുണ്ടാകേണ്ടതില്ലല്ലോ. അള്ളാഹു അവനെ നിർണയിച്ച കാലഘട്ടം എത്രയാണോ ആ കാലഘട്ടം അനുഭവപ്പെടുത്തി ജീവിക്കുക എന്ന ധർമ്മം മാത്രമേ ഒരു മുസ്ലിമിനുള്ളൂ. അതെപ്പോഴും തീരാ. അപ്പൊ നമ്മുടെ ആയുസ് ആർക്കും അറിയുന്നതല്ല. അപ്പോൾ ഒരു കൊല്ലം നമ്മൾക്ക് അവസരം കിട്ടി, ഒരുപാട് സൗകര്യങ്ങളുണ്ടായി. നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തിരക്കുകൾ അധികം ഉള്ളത് നമുക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലല്ല. ഒന്നുകിൽ കുടുംബം, അയൽവാസികൾ, നാട്, രാഷ്ട്രീയം, സമുദായം, സംഘടന, കല, അങ്ങനെ തുടങ്ങി നൂറായിരം കേസുകളിലാണ് നമ്മുടെ സമയം വിലപ്പെട്ടത് നല്ലൊരു ഭാഗം നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ ഓടിത്തളർന്നു കഴിയുമ്പോഴാണ് എല്ലാവരും വിചാരിക്കുന്നത് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന്. പഴയ കാലത്തൊക്കെ ഹജ്ജിന് പോകുന്നത് അവരവർക്കൊരു അമല് ചെയ്യാൻ പോകുന്നൊരു 70-80 വയസ്സൊക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ 60-ന് ശേഷം. അപ്പൊ 6 മാസ കാലാവധി എടുക്കുന്നത് കൊണ്ട് ഏതാണ്ട് നാട്ടിലുള്ള എല്ലാവരും അത് യാത്രയാക്കുന്നത് ഒരു മരണാനന്തര ശേഷക്രിയ അക്കാലത്ത് നടപ്പിലുണ്ടായിരുന്നത് എന്താണോ അതൊക്കെ ചെയ്തിട്ടാണ് എല്ലാവരും കൂടി നിലവിളിച്ച് യാത്രയാക്കുന്നത്. പറഞ്ഞാൽ ഈ ആളിഞ്ഞ് തിരിച്ചു വരില്ല എന്ന്. ജീവിതം കഴിഞ്ഞിട്ട് അയാൾ അയാൾക്ക് വേണ്ടി ഒരു അമലിന് പോണതാണ് അപ്പോഴ്. പക്ഷേ ആ സ്ഥാനത്താണ് വിശുദ്ധ ഖുർആൻ എല്ലാ പ്രായഭേദമന്യേ ഉള്ളവരോട് പറഞ്ഞത്, ഒരു വർഷം ജീവിച്ചിട്ട് എന്താണ് അവനവൻ സമ്പാദിച്ചത്, അവനവൻ എന്തുണ്ട് നാളത്തേക്ക്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു കൊല്ലം കിട്ടിയാൽ ആ ഒരു വർഷം അവൻ എങ്ങനെ പഠനത്തിൽ ഉപയോഗിച്ചോ അതാണല്ലോ അവന്റെ ഭാവി നിർണയിക്കുന്നത്. 10-ാം ക്ലാസ്സിലെത്തിയ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ പരാജയപ്പെടുന്നുവെങ്കിൽ അതിന് മുൻപുള്ള വർഷം അവൻ വേണ്ടതുപോലെ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. അതാണ് അതിന്റെ അർത്ഥം. ഭാവിയിൽ ഒരാൾക്ക് എങ്ങനെ ഭാവിയാകണം എന്നതിന് അവനവന് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തണം. കൃഷിക്കാരൻ കൃഷി ചെയ്യണം, കച്ചവടക്കാരൻ കച്ചവടം ചെയ്യണം, മറ്റിതര മേഖലയിലുള്ളവർ ആ പ്രവൃത്തി ചെയ്യണം. അപ്പൊ അവരവർക്ക് സ്വന്തമാവും. അപ്പൊ സ്വയം വിലയിരുത്തുമ്പോൾ ഈമാനികമായി എന്തുമാത്രം മനസ്സിൽ മാറ്റം വന്നു, ദീനിനോടുള്ള ബന്ധത്തിൽ എത്രത്തോളം എനിക്ക് അനുഭവപ്പെടുത്താൻ കഴിഞ്ഞു, ജീവിതത്തിൽ എത്രത്തോളം സമാധാനവും സംതൃപ്തിയും കരസ്ഥമാക്കാൻ കഴിഞ്ഞു, ഇതാണല്ലോ ഒരാളുടെ ജീവിതത്തിൽ ആകെ നേടാവുന്നൊരു കാര്യം. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും തൃപ്തിയില്ലാത്തൊരു ജീവിതമാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ ഇനിയിപ്പോ 100 കൊല്ലം ജീവിച്ചിട്ട് എന്താ കാര്യം? ജീവിതത്തിൽ തൃപ്തി ഉണ്ടായിട്ടില്ല, പഠിച്ചവനെയും ഇല്ല, അവന്റെ ജീവിതത്തിലുള്ള ഒരു കാര്യത്തിലും ഇല്ല എങ്കിൽ എത്ര വയസ്സ് കിട്ടിയിട്ടും കാര്യമില്ല. മറിച്ച് അവന്റെ ജീവിതത്തിൽ അവന് തൃപ്തി ഉണ്ടാകണം. അപ്പൊ പഠിച്ചവൻ നൽകിയ ഒരു വർഷം, വൽ തൻലുറു നഫ്സുൻ മാ ഖദ്ദമത്തിലി ഗദിൻ, പരലോകത്തേക്ക് വേണ്ടി നീ എന്താണ് ശേഖരിച്ചിട്ടുള്ളത് എന്ന് സ്വയം നീ കണ്ട് മനസ്സിലാക്കി ബോധ്യം വരണം. അങ്ങനെ ബോധ്യം വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാ മാറ്റങ്ങളും ജീവിതത്തിലുണ്ടാവും. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ, ഓരോ വർഷം കഴിയും തോറും നമ്മുടെ കാഴ്ചപ്പാട് മാറും, നമ്മുടെ അഭിരുചികൾ മാറും, താൽപര്യങ്ങൾ മാറും, ജീവിതത്തിൽ സ്വഭാവങ്ങൾ മാറും. ഓരോ കൊല്ലം കഴിയും തോറും നമ്മൾ പാകതയുള്ളവരാകും, ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ പക്വതയുള്ളവരാവും, അച്ചടക്കമുള്ളവരാവും, കുറച്ചുകൂടി നന്നാവും. പക്ഷേ ഇതിനൊക്കെ വിപരീതമാണ് പല ആൾക്കാരും ഉള്ളത്. ഇപ്പം 70-ാമത്തെ വയസ്സ്, 70 കൊല്ലം ജീവിച്ചിട്ടും സ്വഭാവം മാറാത്ത എന്തോരോ ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കഴിയും തോറും അങ്ങനെയാണല്ലോ. ഇപ്പം ഒരു 6 വയസ്സുള്ള ഒരു കുട്ടിയും അതിങ്ങനെ ഓരോ കൊല്ലം കഴിയുമ്പോൾ നമ്മൾ പറയുക, അല്പടം വലുതാവുമ്പോൾ നന്നാവും, ഈ സ്വഭാവമൊക്കെ മാറും, വളരെ നല്ല ബുദ്ധിമാനാവും, ചിന്തകനാവും എന്നൊക്കെ പറയും. ശരിയാണത്. 8-ആയി 10-ആയി 15-ആകുമ്പോഴേക്കും കുട്ടി മാറി, അപ്പോഴും വാപ്പ മാറൂല. നമുക്ക് കാണാവുന്നൊരു കാഴ്ചപ്പാടാണ് ഇനി പറഞ്ഞത്. കുട്ടികൾ വളർന്നു വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഓരോ സ്റ്റേജ് അനുസരിച്ച്. എന്നതുപോലെയാണല്ലോ 40-ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ റസൂലിന് ഈ ഖുർആൻ ലഭിക്കാൻ തുടങ്ങി. 53-ാമത്തെ വയസ്സ് അടുക്കുമ്പോഴാണ് നബിയുടെ മിഅ്റാജ് ഉണ്ടായത്. അത് നബിയുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം എന്തുമാത്രം വലുതാണെന്ന് സൂറത്തുൻ നജ്മ് ഓതിയാൽ നമുക്ക് മനസ്സിലാവും. 53-ാമത്തെ അധ്യായം. അത് കഴിഞ്ഞിട്ടാണ് നബിക്ക് ഹിജ്റ വരുന്നത്. ഹിജ്റയെ തുടർന്നുള്ള നബിയുടെ വഫാത്ത് വരെയുള്ള ജീവിതം എല്ലാ സമയവും ജോലി തിരക്കിൻ്റേതാണ്. ഒരു വിശ്രമമില്ലല്ലോ. പിന്നീട് ഒരു 10 കൊല്ലത്തിൽ താഴെ കിട്ടുന്ന സമയമാണ് റസൂലുള്ളയുടെ ജീവിതത്തിലെ നിർണായകമായ ജീവിത രീതികൾ.
ഈ 13 കൊല്ലം മുൻപ് കിട്ടിയെടുത്ത അത്ര വലിയ ഇതൊന്നുമില്ല, കുറേയധികം മാനസിക പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ റസൂലുള്ളയുടെ ജീവിതത്തെ പോലും നിർണയിച്ചതാണ് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളനുസരിച്ച് നബിയിൽ വന്ന വമ്പിച്ച മാറ്റം. അത് വലിയ മാറ്റമായിപ്പോയി. ഇതൊന്നും വലിയ മുൻപ് പഠിച്ച് പരിചയമുള്ള ആളൊന്നും അല്ലല്ലോ. യുദ്ധ നിപുണനാകണം, രാഷ്ട്രതന്ത്രജ്ഞനാകണം, ഒരു സമൂഹത്തിന്റെ വൈവിധ്യ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കണം, ആശയും പ്രതീക്ഷയുമായി സമൂഹത്തിന്റെ മുൻപിൽ വരണം, വിധവകൾക്ക് വലിയ ആശാകേന്ദ്രമാകണം, അനാഥർക്ക് കാരുണ്യത്തിന്റെ ഉറവിടമാകണം. അങ്ങനെ എല്ലാ തരത്തിലും വർദ്ധിതരായ ആളുകളുടെ പ്രതീക്ഷാ കേന്ദ്രമാണ് നബി. ഈ എല്ലാ അളവിലും നബിയിൽ മാറ്റം വരണമല്ലോ. പാപ്പയില്ലാതെ വളർന്ന ഒരു കുട്ടിയാണല്ലോ ഇത്. ആ കുട്ടിയുടെ കാലഘട്ടമനുസരിച്ചുള്ള മാറ്റമാണ് ഈ പറയുന്നത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, രാത്രിയുടെ അവസാനയാമത്തിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഞാൻ ഇന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തുന്നു, ലോകത്തുള്ള എല്ലാ മനുഷ്യരും സാഹോദര്യമുള്ളവരാകുന്നു, ഞാൻ എല്ലാവരെയും അങ്ങനെയാണ് ഇപ്പൊ കാണുന്നത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പോലും നബിയുടെ ജീവിതം അത്ര സംഘർഷങ്ങൾ നിറഞ്ഞതായിരുന്നല്ലോ. ആ ആളുകളെക്കുറിച്ചുള്ളൊരു വൈരാഗ്യബോധമൊന്നും അല്ല ഉള്ളത്. നബി കാണുന്നത്, ഞാൻ ഉഷിഹിദുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കുകയാണ്, മുഴുവൻ മനുഷ്യരും സാഹോദര്യമുള്ളവരാണ്. ആ ഒരു കാഴ്ചപ്പാട് വരെയും നബിയുടെ മനസ്സിൽ വന്നു. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, മാറ്റങ്ങൾ വേണം. ഓരോ കൊല്ലം കഴിയുമ്പോഴും അതനുസരിച്ച് മാറണം. പ്രായമാകുന്തോറും പക്വതകൾ വരണം, അച്ചടക്കം വരണം, സംയമനം വേണം, സംസ്കരണം വരണം, കാഴ്ചപ്പാടുകളിൽ മാറ്റം വരണം. അപ്പൊ ചെറുപ്പക്കാരെ പോലെ ആകാൻ പാടില്ല പ്രായമായ ആളുകൾ. ഇതൊക്കെയാണ് ഇതിന്റെ അർത്ഥം. നിങ്ങൾ നാളേക്ക് വേണ്ടി അവനവന്റെ കബറിലേക്ക് കൂടെ കരുതാവുന്നത് എന്തൊക്കെ, ഇത് നോക്കിയാൽ മതി എന്നാണ്. ഒരാളങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മരണത്തോടെ തീരുന്നില്ല എന്നത് ഏതാണ്ട് പരക്കെ സമ്മതിക്കപ്പെട്ടൊരു ഭൗതിക യാഥാർത്ഥ്യമാണ്. അങ്ങനെ തീർന്നാൽ മനുഷ്യന്റെ സവിശേഷതയുമായി ഒരു ബന്ധവുമില്ല. അപ്പൊ മരണത്തോടുകൂടി തീരുകയല്ല, യഥാർത്ഥത്തിൽ ജീവിതം തുടങ്ങുകയാണ്. അങ്ങനെ ജീവിതം ഒന്നേന്ന് പറഞ്ഞങ്ങോട്ട് തുടങ്ങാൻ ആരംഭിക്കുമ്പോൾ എല്ലാം വേണമല്ലോ കൂടെ. അപ്പൊ നിനക്കെന്താണുള്ളത് എന്ന് നോക്കിയാൽ മതി എന്നാണ്. അപ്പൊ അവനവന്റെ പരലോകം, അവനവന്റെ ഖബറാണ് മുൻപിൽ ഓർമ്മപ്പെടുത്തുന്നത്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വളരെ കുറഞ്ഞ ദിവസം കൊണ്ട്, തഅസിയത്ത് 3 ദിവസമുള്ളൂ. അപ്പൊ 3 ദിനങ്ങൾക്കിടയിൽ നമ്മൾ മരിച്ച വീട്ടിൽ ചെന്നാൽ മരിച്ച മയ്യത്ത് കണ്ടതിനും അന്നേ ദിവസം പങ്കെടുത്തതിന്റെയും ഇസ്ലാമികമായ കൂലി നമുക്ക് കിട്ടും. 3 ദിവസം വരെ ആ കുടുംബം ദുഃഖത്തിന്റെ ദിവസങ്ങളായിട്ടാണ് ഇസ്ലാം എണ്ണി. അതാണ് തഅസിയത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു അനുശോചന സമയമാണ്. അപ്പൊ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അഅലമല്ലാഹു അജ്റക വഅഹ്സനു അദാക വഗഫറ ലിമയ്യതിക. അല്ലാഹു ഈ കുടുംബത്തിൽ മരിച്ചുപോയയാൾക്ക് പുറത്തു കൊടുക്കട്ടെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭാവി, നല്ല അവസരങ്ങൾ നൽകട്ടെ, അതുപോലെ തന്നെ നിങ്ങളിൽ നന്മകൾ ഉണ്ടാകട്ടെ എന്നൊക്കെയാണ് ആ പ്രാർത്ഥനയുടെ ആശയം. അങ്ങനെ നമ്മൾ ദുആ ചെയ്യും. അപ്പൊ ഒരു 3 ദിവസം കഴിഞ്ഞാൽ പിന്നീട് ആ വീട്ടിലുള്ളവരും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങും. എല്ലാവരും മക്കളടക്കം എല്ലാവരും അവരവരുടെ ജീവിതത്തിലേക്ക് പോകും. പിന്നെ എപ്പോഴാണ് ഈ ജീവിച്ച് മരിച്ചുപോയ ആളെക്കുറിച്ച് ഓർക്കുന്നത്? വളരെ വിരളമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഓർക്കാത്തതുകൊണ്ടല്ല, പൊതുവെ മനുഷ്യരുടെ മനസ്സ് അങ്ങനെയാണ് ഉണ്ടാവുക. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരാൾ മരിച്ചാൽ അയാളുടെ കബറിലേക്ക് നാളേക്ക് വേണ്ടി എന്താണ് അയാളുടെ കൂടെയുള്ളത്? ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. സ്വാലിഹായ അമൽ മാത്രമേ അയാളുടെ കൂടെയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും നല്ല സ്വഭാവമാണ് ഏറ്റവും നല്ല സ്വാലിഹായ അമൽ. പരലോകത്ത് മീസാനിൽ ഭാരം തൂങ്ങുന്നത് ഏറ്റവും നല്ല സ്വഭാവം എന്ന അമലുകൊണ്ടാണ്. പടച്ചവൻ ആദരിക്കുന്നതും ആ സ്വഭാവം എന്ന അമലിലാണ്. നമ്മുടെ പെരുമാറ്റ രീതിയായി പറയണത്, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളോടൊപ്പം നമ്മുടെ സൽപ്രവർത്തികളും സൽവിചാരങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഒരാൾക്ക് കബറിൽ കൂട്ടായിട്ട് ഉണ്ടാകുന്ന ഒരേ ഒരു കൂട്ടുകാരൻ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പിന്നെ നമുക്ക് ആശ്വാസത്തിന് കിട്ടാവുന്നത് എന്താ ഉള്ളത്? ജീവിച്ചിരിക്കുന്ന രക്തബന്ധുക്കളായ ആളുകളും മുസ്ലിം സമൂഹത്തിന്റെയും പ്രാർത്ഥനയാണ്. അദുആയുടെ ഉത്തരമാണ് കിട്ടുക. അതിന് മക്കളും ഇപ്പൊ അതിന് നേരമില്ല. ആകെ അതിന് വല്ല 100 രൂപ എടുത്തിട്ട് ദുആ ചെയ്യിപ്പിക്കുക പള്ളിയിൽ പോയിട്ടെന്ന്. അല്ലാണ്ട് ഇന്നും കേരളത്തിലെ മുസ്ലിം നിങ്ങൾ മാറിയില്ലല്ലോ. ഇന്നും പിള്ളേർക്ക് എവിടെയാ നേരം? എന്തെങ്കിലും നല്ല കുറേ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഈ മാസിക വായിച്ചിട്ടോ അല്ലെ ടി വി കണ്ടിട്ടോ ഉണ്ടാക്കും. അത് ബറാത്തിൻ്റെ അന്നോ ഇരുപത്തയ്യായിരൻ്റെ അന്നോ ഉണ്ടാക്കിയിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് 100 രൂപയും കൊടുക്കും, ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്തേക്കാൻ പറയും. ഇതാണിപ്പോൾ ഒരു ഖബറിലേക്ക് കിട്ടാനുള്ള ഈ ദുആ ഒന്നും അല്ലാട്ടോ കിട്ടണത്. അപ്പൊ ഞാനിത് സൂചിപ്പിച്ചത് നമ്മളിപ്പോഴും നമുക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എന്നാണ്. അപ്പൊ ഒരു സമയം വളരെ ചുരുങ്ങിയ ഒരു ദിവസമാണെങ്കിൽ പോലും ആ ദിവസം വൈകുന്നേരം ആകുമ്പോൾ നമ്മളൊരു കണക്കുകൂട്ടൽ നടത്തണമല്ലോ, ഇത്ര ഇല്ല ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക, അമലുകൾ ചെയ്തു, ഇബാദത്തുകൾ പഠിച്ചവരെ സ്മരിച്ചു, ദിക്റുകളോ തസ്ബീഹുകളോ ഇത്രയൊക്കെ ഞാൻ ചെയ്തു, അൽഹംദുലില്ലാ, അങ്ങനെ ഒരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കൽ ഒരാൾക്ക് നല്ലതാണെന്നാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് വത്തഖുല്ലാ, വീണ്ടും നിങ്ങൾ അല്ലാഹുവിനെ തക്വയുള്ളവരാകണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങളുടെ ഓരോ അമലുകളും അല്ലാഹു സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുത് മുതൽ വലുതുവരെയും അല്ലാഹു കാണുന്നു അറിയുന്നു, എത്രത്തോളം അതിന് ഗുണവും ഫലവും ഉണ്ട് എന്നെല്ലാം അറിയാം. അപ്പോൾ ഒരാളുടെ മരണാനന്തരം ഖബർ മുതൽ ആരംഭിക്കുന്ന ജീവിതത്തിന് നമുക്ക് സ്വന്തം എന്ന് പറയാവുന്നത് എത്രത്തോളം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇനി മരിച്ചുപോയവർക്ക് വേണ്ടിയും അങ്ങനെ തന്നെയാണുള്ളത്. ഇവിടെയാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചത്. എന്നിട്ട് ഖുർആനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചവരെ പോലെ നിങ്ങളാകരുത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്നത് വിസ്മൃതിയിലകപ്പെട്ടു പോകും. അല്ലാഹുവിനെ മറന്ന് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ 10, 50, 70 കൊല്ലം ജീവിച്ചു, അങ്ങനെ ജീവിച്ചു കഴിഞ്ഞ് നിങ്ങൾ മരിച്ചു, പിന്നെ നിങ്ങളെക്കുറിച്ച് പറയുകയോ കേൾക്കുകയോ അറിയുകയോ സ്മരിക്കുകയോ ചെയ്യുന്ന ഒരു ഏർപ്പാട് ഈ ലോകത്തുണ്ടാവില്ല. ഇപ്പോഴും വറഫഴിന ലക്ക ദിക്റക്ക് എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അലം നഷ്റഹ് ലക്ക സദ്റക്ക് എന്ന ആയത്താണ്, സൂറ അൽ ഇൻഷിറാഹ്, വികാസം വ്യാപ്തി എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ മനസ്സിനെ വലിപ്പപ്പെടുത്തിയതാണ്, നബിയുടെ ഒരു വലിയ അനുഗ്രഹം ഖുർആൻ പറഞ്ഞതാണ് ആയത്ത്. വറഫഴിന ലക്ക ദിക്റക്ക്, നിന്റെ സ്മരണ നാം ആകാശത്തോളം ഉയർത്തും എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉയർന്ന ഔന്നത്യത്തിലേക്കാക്കും. നബിയെ സ്മരിക്കപ്പെടാത്തൊരവസ്ഥ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരു മണിക്കൂർ പോലും ഇല്ലല്ലോ. ഒരു മണിക്കൂറാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു മുസ്ലിം 10 പ്രാവശ്യമെങ്കിലും നബിയെ സ്മരിച്ചിരിക്കുമല്ലോ. നബിയെക്കുറിച്ച് പറയണം, നബിയെക്കുറിച്ച് പ്രകീർത്തിക്കണം, നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി നബിയുടെ അനുചരരെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഇവരെല്ലോ അറിയാവോ? പക്ഷെ എന്നാലും മഹാഭൂരിപക്ഷ സഹാബികളും സഹാബ വനിതകളും അവരുടെ നാമങ്ങൾ അറിയുന്നവരാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ. 15 നൂറ്റാണ്ട് മുൻപ് ജീവിച്ച് മരിച്ചുപോയവരാണല്ലോ അവർ. ഈ പറഞ്ഞ പത്രാസും സൗകര്യങ്ങളൊന്നും ഉണ്ടായവരല്ല. പക്ഷേ മുസ്ലിം ലോകം പഠിക്കുന്ന കേന്ദ്രങ്ങൾ, വിജ്ഞാന കുതുകികൾ, അന്വേഷകർ എപ്പോഴും അവരുടെ ജീവിതത്തിൽ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ ഓരോരുത്തരുടെ പേരാണ് പറയുക, അവരെക്കുറിച്ചാണ് പിന്നെ പറയണത്. നമ്മുടെ കേരളത്തിൽ നമ്മളിപ്പോൾ ഒരു നവോത്ഥാന കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുകയെന്ന് വെച്ചു, നമ്മുടെയൊക്കെ കാർന്നവന്മാർ വലിയ വലിയ വില്ലന്മാരും ഒക്കെ ആയിരുന്നല്ലോ, ആര് അവരുടെ പേര് വരെ എത്തണ്ട് പഠനത്തിൽ? ഇനി ഒരു നാട്ടിൽ ഓർക്കാനും മാത്രം കൊള്ളാവുന്ന ഒരു വ്യക്തിത്വമായി കഴിഞ്ഞവരെ സംബന്ധിച്ച് എത്ര പേരെ പറയാൻ കഴിയും നമുക്ക്? ഞാൻ പറഞ്ഞത് വറഫഴിനാരൊക്കെ ദിക്റക്ക് റസൂലുള്ള മാത്രമല്ല, നബിയുടെ സഹാബികളും 100 ആണ്ടുകൾ പിന്നിട്ടിട്ടും എല്ലാത്തരം ആളുകളും ഓർക്കുകയും പറയുകയും അവരുടെ നന്മകളിൽ പുളകമനുഭവിക്കുകയും ചെയ്യുന്നു എന്നത് വളരെ വലിയൊരു കാര്യമാണ്. അള്ളാഹുവിനെ മറന്ന് ജീവിച്ചവർക്കതുണ്ടായിട്ടില്ല. അങ്ങനെ ജീവിച്ച എത്രയോ ആളുകൾ കഴിഞ്ഞുപോയി. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മറന്ന് ജീവിക്കരുത്. സൂറത്തുൽ ജുമുഅയിലും പറയുന്നത് അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ സ്മരിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നാണല്ലോ. വദുക്കുറുല്ലാഹ കദീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാം അള്ളാഹുവിനെ ധാരാളമായി ഓർത്താൽ. അപ്പൊ വിജയത്തിന്റെ കാരണമാണ് പറഞ്ഞത്. അപ്പൊ പഠിച്ചവൻ സത്യവിശ്വാസികളെ പിന്നീട് വരുന്ന തലമുറകൾക്ക് സ്മരണകളായി തന്നെ നിലനിർത്തുന്നു എന്നാണ്. സഹാബികൾ മാത്രമല്ല, താബിഈകൾ, താബിഉ താബിഈകൾ, മുജ്തഹിദുകളായ ഇമാമുകൾ ലോകത്തങ്ങനെ ജീവിച്ച. ഇപ്പോൾ ഒരു ഇമാമിനെ നമ്മൾ പഠിക്കുമ്പോൾ ചുരുങ്ങിയതൊരു 1200 ശിഷ്യന്മാരുടെ പേര് പറയും. അവരുടെ വലിപ്പം നമ്മൾ കേട്ടാൽ 1,00,000 പണ്ഡിതരുടെ സ്ഥാനത്ത് ആ ഇമാമുകളുടെയൊക്കെ ശിഷ്യന്മാരുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അവരുടെ മഹത്വങ്ങൾ അതിന് മാത്രമാണ്. ഇന്ന് നമുക്കങ്ങനെ പറയാനൊന്നുമില്ല, ആരുമില്ല. അങ്ങനെ ഒരു പണ്ഡിതന്മാരുണ്ടായിട്ട് വേണമല്ലോ അതിന്റെ ശിഷ്യന്മാരെ പറയാൻ. അപ്പൊ ഞാനത് സൂചിപ്പി വെറുതെ പിന്നെ പറയും, ഖമറുലുലമയാണ്, ഷംസുലുലമയാണ്, നുജൂമുൽ ഹുദയാണ്, അലീമുൽ ബഹ്റൈനാണ്, അങ്ങനെ കുറെ അറബി പേര് പറയാന്നല്ലാണ്ട് ഈ പറയുന്നൊരവസ്ഥാന്തരം ഒന്നും ഓർമ്മിക്കപ്പെടുന്നതിലേക്ക് ഇവരൊന്നും വരുന്നില്ല എന്നാണ് ഞാനത് സൂചിപ്പിച്ചത്. വളരെ ഗൗരവമാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് തന്നെ ജീവിക്കണം. എന്നിട്ട് പറഞ്ഞു, ലാ യസ്തവി സിഹാബുൻ നാരി വാ സിഹാബുൽ ജന്ന, സ്വർഗം ലഭിക്കുന്ന ആളുകളും നരകം ലഭിക്കുന്ന ആളുകളും സമമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്നൊരു തിരുത്തൽ വന്ന് അവിടെ ഇല്ലല്ലോ, മാറാൻ കഴിയില്ല, അവസരവുമില്ല. ഇപ്പൊ മഹ്ഷറയിൽ അള്ളാഹു രണ്ടായി വേർതിരിച്ചാൽ ഒന്ന് അസിഹാബുൻ നാറാണ്, രണ്ട് അസിഹാബുൽ ജന്നയാണ്. ഇത് രണ്ടും രണ്ടാണ്. സ്വർഗവാസികളാണ് വിജയികൾ. വിജയിക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ സവിശേഷത. അവർ പരാജയപ്പെട്ടില്ല, വിജയിച്ചു. എന്നിട്ടാണ് ഖുർആൻ പറഞ്ഞത്, ലവ് അൻസൽനാ ഹാദൽ ഖുർആന, ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് ഒരു പർവ്വതത്തിന്റെ മേലായിരുന്നുവെങ്കിൽ, അചേതനങ്ങളായ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, ആ പർവ്വതത്തിന് ചലനമുണ്ടാവും, ആർദ്രതയുണ്ടാവും, മയമുണ്ടാവും, ദയാവായ്പുണ്ടാവും, സ്ഥാനഭ്രംശമുണ്ടാവും, ചലിച്ചുകൊണ്ടിരിക്കും. പർവ്വതങ്ങളാണ്. എന്നിട്ട് ആ പർവ്വതത്തിൽ നീരുറവുകളുണ്ടാവും, ചെടികളുണ്ടാവും, സസ്യങ്ങളുണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രകൃതിദത്തമായ ഗുണങ്ങളുടെ കേളീരംഗമായി ഒരു പർവ്വതം മാറുമായിരുന്നു. പക്ഷേ മനുഷ്യരിൽ ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ട് അവരുടെ മനസ്സ് പർവ്വതം പോലെയൊന്നുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്രയോ മാറിപ്പോകുമായിരുന്നു. അവരുടെ മനസ്സ് എത്രത്തോളം കാഠിന്യമായി എന്ന് ചോദിച്ചാൽ കറുത്ത പാറക്കല്ല് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞത് അതുപോലെയല്ല. അഷദ്വ കസുവ, കറുത്ത പാറക്കല്ലിന്റെ കറുപ്പിന്, കാഠിന്യത്തിന് ഒരു പരിധിയുണ്ട്. അപ്പൊ മനുഷ്യരുടെ മനസ്സ് ആ പരിധിയിൽ നിൽക്കാത്തത് കൊണ്ട് അതിനേക്കാൾ അപ്പുറം കാഠിന്യമാണ് മനുഷ്യ മനസ്സ് എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. ഔ അഷദ്വ കസുവ വൈന്ന മിനൽ ഹിജാറത്തി ലമായത്ത ഫജ്ജറു മിൻഹുൽ അൻഹാർ വൈന്ന മിൻഹ ലമായഹ്ബിത്തു മിൻ ഹഷിയത്തില്ല ഒത്തിൽക്കല്ലം സാലുനന്ദിരി ബുഹ. ഇതാണ് പിന്നെ ഖുർആൻ വിവരിക്കുന്ന കാര്യം. ഇതിങ്ങനെ ഉദാഹരിച്ചത് മനുഷ്യരുടെ മനസ്സിൽ മാത്രം അവൻ ഏതാണ്ടൊരു ഒരു ആജീവനാന്തം ഇവിടെ ജീവിച്ചു പോകൂ എന്നുള്ള ഓർമ്മയിലാണ്. ഒരാൾക്കും ഒരു വയസ്സ് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ എത്രയാണെന്നറിയില്ല. ഏതായാലും ഉള്ളതിൽ ഒരു വയസ്സ് കഴിഞ്ഞു, ഇതുറപ്പാണ്. ഇനി ഏതായാലും ജീവിച്ച അത്രയും വയസ്സ് നമുക്കുണ്ടാവില്ല. സാധാരണ ഒരു 50 മുകളിൽ പ്രായമുള്ളവരെ സംബന്ധിച്ച് കൂട്ടിയാൽ ശരാശരി കണക്കുകൂട്ടലിൽ നമുക്കുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തെ പോലെ പോരാം, ഇനിയും കുറച്ചുകൂടെ നന്നാകണമെന്നാണ്, ഇങ്ങനെ ചിന്തിക്കണമെന്നാണ്. ഈ ചിന്തകളെയെല്ലാം തകിടം മറിക്കുന്ന ചിന്തകളാണ് ലോകമെമ്പാടും നമ്മുടെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും മാനസിക അടിമകളാണ്. ഇപ്പൊ ഈ ന്യൂ ഇയർ എന്ന് പറയുന്നത് സാധാരണ ജനുവരിയിലാണ്, അതൊരു ക്രിസ്തുമസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെ ബന്ധപ്പെടുത്തിയിട്ട് ന്യൂ ഇയർ എന്ന് പറയുന്നത് ഒരു കൊല്ലം ജീവിച്ച 51-ാമത്തെ വയസ്സുകാരനോട് പറയണ നീ എന്നുറങ്ങരുത്, 12 മണിയാകുമ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കും, തീ കത്തിക്കും, വിളക്ക് കത്തിക്കും, പിന്നെ കേക്ക് മുറിക്കും, പിന്നെ നീ എല്ലാം വൈൻ കുടിച്ചിട്ട് ബോധമില്ലാതെ ആടുകയും ചാടുകയും ചെയ്യണം. അങ്ങനെ ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അങ്ങനെ കൂടുക, ആടുക, ഒഴുകുക, എന്താണത്? അപ്പൊ അതിനകത്തേക്ക് നോക്കിയപ്പോൾ മുസ്ലിം സാമാന്യ രാജ്യങ്ങളിലുള്ള മഹാഭൂരിപക്ഷ മുസ്ലിം, അന്ന് ഇഷായിക്കന്റെ ജമാഅത്തിന് നിൽക്കില്ല കാരണം നേരത്തെ പോകണേ, അങ്ങനെ എല്ലാവരും ഒരുമിച്ച്. നമ്മുടെ കേരളത്തിലും അങ്ങനെ തന്നെയല്ലേ? മുസ്ലിം സാന്നിധ്യം വളരെ വലുതാണ്. ആണ് പെണ്ണടക്കം ഇതിലൊന്നും, ആണും പെണ്ണൊന്നും വ്യത്യാസമില്ല. ആകെ വ്യത്യാസം പള്ളിയിൽ വന്ന കാര്യത്തിലുള്ളൂ. അതിൽ പെണ്ണുങ്ങൾ പറയേ ഞങ്ങൾ അങ്ങനെ കാർന്നവന്മാരായിട്ട് പോകാറില്ല, പിന്നെ ഇനി ഇപ്പൊ പള്ളി ഇപ്പൊ പോയി നന്നാകാനൊന്നും പറ്റില്ല. കാർന്നവന്മാരായിട്ട് തന്നെ ഞങ്ങൾക്കുള്ള ഏർപ്പാട് ഇതാണ്. ഞാൻ സൂചിപ്പിച്ച ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇങ്ങനൊരു ആചാരം വന്നു. ഈ ആചാരത്തിന്റെ മുൻപിൽ നമ്മളെല്ലാവരും കയ്യും കെട്ടി നോക്കിയിരിക്കുക, പരമാവധി അതിന് പ്രോത്സാഹനമുണ്ട്, ഇതല്ലേ ഉള്ളത്. ഇപ്പൊ നമ്മുടെ സാധാരണ കുടിപ്പള്ളിക്കൂടമൊക്കെ വിട്ടിട്ട് നമ്മൾ വിദേശ ചിന്തകൾ എങ്ങനെ ഇറക്കുമതി ചെയ്യാം, അതിന് നമ്മൾ CBSE സ്ഥാപിച്ചാൽ മതി. എല്ലാവരും ക്ഷമിക്കണം എന്നോട്. പിന്നെ എന്താ വേണ്ടത്? ICSE ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പൊ എന്തുവരും? നമുക്ക് ബർത്ത്ഡേ ഉണ്ടാവും, ആനുവൽ ഡേ ഉണ്ടാവും, ഡെത്ത് ഡേ ഉണ്ടാവും. ഡെത്ത് ഡേ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ തൊലിക്കെട്ടിയൊന്നും പോരാ. മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്? ഇത്ര സാംസ്കാരികമായി വികൃതമായി മുസ്ലിം സമൂഹം. ഇതൊരു രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നമാണത്. ഞാനിത് പറഞ്ഞ മുസ്ലിമീങ്ങൾ മാത്രമൊന്നും അല്ല വിഷയം, വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. എന്തിനധികം ഏതോ ഒരു രാജ്യത്തിന് തെരഞ്ഞെടുപ്പാണ്. ഞാൻ എല്ലാ പത്രവും അന്നെടുത്ത് നോക്കി, കംപ്ലീറ്റ് കേരളത്തിലുള്ള എല്ലാ പത്രത്തിൻ്റെ ഹെഡിങ് നോക്കി. അപ്പോൾ ആ മൂപ്പലം പ്രസിഡൻ്റായിരുന്ന എല്ലാ സ്ഥലത്തും എന്താ പേരൊരു വാർത്താ പ്രാധാന്യം, അതിനകത്ത് ഉള്ളിൽ ഇന്നർ പേജിൽ ചരമകോളത്തിൻ്റെ അടിയിൽ രണ്ട് വാക്ക് എഴുതാനേ ഉള്ളൂ ഒബാമ പ്രസിഡൻ്റായിന്ന്. ഇത്ര മാനസികാടിമത്വം ഈ രാജ്യത്ത് 100-110 കോടി ആളുകൾക്കുണ്ടായോ? നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഇത്ര പേടി, ഇങ്ങനെയുണ്ടൊരു ഭയം. എല്ലാ സംസ്കാരങ്ങളുടെയും നാശങ്ങളുണ്ടാക്കുന്ന മുഴുവൻ ചിന്തകളുടെയും പിന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു വൈദേശിക ആധിപത്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് ഈ ഖുർആന്റെ മുമ്പിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മതി വരില്ല. നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കണം, നാശം നിങ്ങൾക്കുണ്ടായാലും വേണ്ടില്ല. ഇങ്ങനെ ജീവിപ്പിക്കുന്നൊരു ചിന്താഗതി ലോകത്തങ്ങട് വളർത്തി. അങ്ങനെ പേടിച്ചരണ്ട് സുല്ലുകൾ പറഞ്ഞ് സുക്കൂത്തായിട്ട് ജീവിക്കുന്ന ഒരു ജീവച്ഛവം രൂപത്തിലുള്ള രീതികളായി. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ഖുർആൻ ഒരു ജബലിലിറങ്ങിയാൽ ഈ മാറ്റം ഉണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ വന്നിട്ട് നിങ്ങളിൽ മാറ്റമില്ല, ആർദ്രതയില്ല, ദയാവായ്പയില്ല, കാരുണ്യമില്ല, പരസ്പര സ്നേഹവുമില്ല, ഐക്യവുമില്ല, യോജിപ്പുകളില്ല, യാതൊരു ബഹുമാനവുമില്ല. ഒരു സമൂഹം എന്ന നിലയിൽ ഒരു സമുദായമായിട്ട് ഇങ്ങനെ കഴിയുക, ഇതാണല്ലോ പിന്നെ ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണ് ലൗ അൻസലിനേക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ വിവരിക്കുകയല്ല. അതുകൊണ്ട് ഒരു വർഷം നമുക്ക് ഇസ്ലാമികമായി ഈ മുഹറം, ഇന്ന് രണ്ടാണ്, അപ്പൊ ഈ മുഹറം മാസത്തിൽ നമുക്കൊരു വയസ്സ് കഴിഞ്ഞു, ഇനി ഒരു വയസ്സ് ജീവിക്കുകയാണ്. കുറെ കൂടി ശ്രദ്ധിച്ചാൽ അവനവന് അവനവന്റെ ജീവിതത്തെ നന്നാക്കാം. അപ്പൊ മരിക്കാൻ നേരത്തൊരു സന്തോഷമെങ്കിലും ഉണ്ടാവും. ഞാളുകൾ ആരൊക്കെയുണ്ട്? മോൻ അമേരിക്കയിൽ നിന്ന് വന്നോ, മോള് ബ്രിട്ടനിൽ നിന്ന് വന്നോ, മരുമോൻ UAE നിന്ന് വന്നോ, അതൊന്നും നമ്മൾ നോക്കൂല. കാരണം നമ്മുടെ മുൻപിൽ നമ്മൾ കാണുന്നത് സഹാബികൾ പറഞ്ഞതുപോലെ നമുക്ക് ഫലഭൂയിഷ്ടമായൊരു ജീവിതത്തിന് വേണ്ട എല്ലാം നമ്മുടെ ചുറ്റും നിൽക്കുകയാണ് അന്നേരം. അതാണ് മലക്കുകൾ കാണിക്കുന്നത്. അത് കാണുമ്പോൾ ഇതൊന്നും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ട് ബാപ്പ മനസ്സിലായോ, എവിടെ മനസ്സിലാവണു? അതൊന്നും ബാപ്പയുടെ മുൻപിൽ ഇല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അവൻ അവൻ്റെ ജീവിതം അവസാനിക്കുകയല്ല, തുടങ്ങാൻ ആവശ്യമുള്ളത് അവൻ ശേഖരിച്ചു കഴിഞ്ഞു. അതിന് സമയം ചെലവഴിക്കുവാൻ ഈ ആയത്ത് നമ്മോട് ആവശ്യപ്പെടുന്നു. അല്ലാഹു മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി സമദ് അല്ലദി ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൻ നാസ് ഉസീകും ഇബാദല്ലാഹി ബിത്തഖ്വല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹക്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه مؤمنുകളെ അല്ലാഹുവിന് തഖ്വയുള്ളവരായിരിക്കാൻ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഈ മാസം രണ്ട് നോമ്പ് സുന്നത്തായി നിർണയിക്കുന്നുണ്ട്. അത് ആഷൂറാഹ് താസൂആഹ് എന്നൊക്കെ പഴയ കാലത്ത് പറയും. മുഹറം 9-10, അതിൽ പത്താമത്തെ നോമ്പ് ഏറെ ആശാസ്യവും സുന്നത്തും വളരെ പ്രാധാന്യമുള്ളതുമാണ്. ഒൻപതാമതും ആ നോമ്പിനോട് ചേർത്ത് നോമ്പനുഷ്ഠിക്കുന്നു, റസൂലുള്ളാഹ് ആഗ്രഹിച്ചു എന്ന ഹദീസുകളാണ് അതിന് തെളിവായി ഉദ്ധരിക്കുന്നത്. ഏതായാലും ഒരു സുന്നത്ത് നോമ്പ്, അതിൽ പ്രാധാന്യമുള്ള നോമ്പുകളിലൊന്ന് അറഫ നോമ്പാണ്, വേറൊന്ന് മുഹറം 9-10. മുഹറം 10-ന്റെ നോമ്പാണ്. മുഅ്മിനുകളെ രക്ഷപ്പെടുത്തുക എന്നത് അല്ലാഹുവിൻ്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം നിറവേറ്റിയത് മൂസാനബിയെ രക്ഷിച്ചുകൊണ്ടാണ്. അങ്ങനെ എക്കാലഘട്ടത്തിലും സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകുമെന്ന് സന്തോഷമറിയിക്കുന്ന ഒരു മാസമാണ് മുഹറം, അതിലെ പത്താമത്തെ ദിവസവും. അന്ന് നന്ദിപൂർവം അല്ലാഹുവിൻ്റെ അനുഗ്രഹം തേടി പ്രതിഫലം ആവശ്യപ്പെട്ടും വളരെ നല്ല ഈമാനോടുകൂടിയും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് ഇസ്ലാം നിർണയിക്കുന്നു. എല്ലാവരെയും മുഹറം മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് ഉണർത്തുകയും കഴിയുന്നവർ, ആരോഗ്യപരമായി കഴിയാത്തവർക്ക് അതിൻ്റെ ആശാസ്യതയൊന്നുമില്ല, കഴിയുന്നവർ നോമ്പെടുക്കണമെന്ന് ഉണർത്തുകയും ചെയ്യുന്നു. അല്ലാഹു നാം ഏവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തിന് ഇസ്സത്ത് നൽകി അല്ലാഹു ആദരിക്കുമാറാകട്ടെ.
കടബാധ്യതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ മുക്തി ഉൾപ്പെടുത്തുകയും അനുഗ്രഹം വർഷിക്കുകയും ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും ഗുരുവര്യന്മാരെയും കുടുംബാദികളെയും അള്ളാഹു തൃപ്തിപ്പെടുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ്ദഅവാത്തി വയാ ഖാലിയൽ ഹാജാത് തയ്യിബ് സറാഹും വജ്അലിൽ ജന്നത്ത മഅ്വാഹും. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم لا تشبه خلقنا بالنار ولا تجعلنا من حطب النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر من نصر دين محمد صلى الله عليه وسلم واجعلنا منهم يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. نجنا مما نخاف ونحذر رب ارحمهما كما ربياني صغيرا. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.